ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വചനം, 62-ാമത്തെ വചനം. അത് പറയുന്നത്, യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. യേശുവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്ന ചിലരെ ആ നിലയിൽ കർത്താവിന്റെ അടുത്ത് വന്നതിന് ശേഷം പുറകോട്ട് പോകാനായിട്ട് ചില എക്സ്ക്യൂസസ് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട്, ഇടപെടുന്ന രംഗമാണല്ലോ അതിന്റെ 57 മുതൽ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 57 മുതൽ 62 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് ദൈവം കർത്താവ് ഒരാളോട് പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ദൈവവചനം വളരെ കൃത്യതയുള്ളതാണ്. പലയിടത്തും പല കാര്യങ്ങളും അങ്ങനെയും ഇങ്ങനെയും പറയുമ്പോൾ ദൈവവചനം വളരെ ഷാർപ്പായിട്ടും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇവിടെ യാതൊരു സംശയത്തിനും ഇടമൊടുക്കാതെ പറഞ്ഞിരിക്കുകയാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവന് ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അവിടെ വളരെ കർശനമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുക. ഇന്നത്തെ വളരെ ഡിപ്ലോമാറ്റിക് ആയ ഒരു ലോകത്ത് ആരും ഈ നിലയിൽ സംസാരിക്കാറില്ല. ഈ നിലയിലെ ആളുകൾ എന്താ പറയുന്നത്? അത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആ നിലയിലാണോ നമ്മൾ പോകേണ്ടത്? അതിനെക്കുറിച്ച് നമ്മൾ ദൈവരാജ്യത്തിന് അങ്ങനെയുള്ളവർ കൊള്ളാകുന്നവരാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിലൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ വളരെ പൊതിഞ്ഞൊക്കെ പറയുന്നിടത്ത് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തതയോടെ പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. പ്രിയമുള്ളവര്, ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോട് ഒടുവിലായിട്ട് സ്നാപകൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അന്ത്യത്തോളം വിശ്വസ്തനായിട്ട് നിൽക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അവിടെയും ഒരു വാഗ്ദാനവും ഒരു കണ്ടീഷനുമാണ്, ഒരു വ്യവസ്ഥയും ഒരു വാഗ്ദാനവുമാണ്. നിങ്ങൾ ജീവകിരീടം പ്രാപിക്കും, പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ എന്താ? അന്ത്യത്തോളം വിശ്വസ്തരായിട്ട് നിൽക്കണം. വളരെ ഉറപ്പോടുകൂടെ പറയുന്ന ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതം. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ടും അവിടുത്തെ പിന്നാലെ പോകാനായിട്ടും ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ അത് അവസാനം വരെയുള്ള ഒരു യാത്രയാണ്. കേവലം 1-ോ 2-ോ ദിവസം കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിതാന്തമായ ഒരു ജാഗ്രത വേണം. കാരണം എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് പിന്മാറിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. പിന്മാറിപ്പോവുക എന്നൊക്കെ പറയുമ്പോൾ ദൈവരാജ്യത്തിന് കൊള്ളാത്തവനായിട്ട് കലപ്പയ്ക്ക് കൈവച്ചേട്ടം പുറകോട്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ പലരുടെയും മനസ്സിലുള്ള ധാരണ, ഒരു സുപ്രഭാതത്തിൽ എനിക്ക് കർത്താവിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ മദ്യപാനത്തിലേക്കും പഴയ അയാളുടെ ദുസ്വഭാവത്തിലേക്കും ഒക്കെ പോയി, മേലാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പടിയടച്ച് പിണ്ടം വെച്ച് പോകുന്ന പോലെ ഒരു തിരിച്ചൊരു പോക്കാണ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. നാം എന്ത് കാര്യത്തിനായിട്ട് ദൈവത്താലെ വിളിക്കപ്പെട്ടോ ആ കാര്യത്തിന്റെ ഗൗരവം പോയി അതിനോട് മനസ്സുകൊണ്ടകന്നാൽ നമ്മൾ എന്തായിപ്പോയി? പിന്മാറിപ്പോയി. അല്ലാതെ പരസ്യമായിട്ട് നമ്മൾ കർത്താവിനെ നിന്ദിച്ചോ ദൂഷണം പറഞ്ഞോ പഴയ വഴികളിലേക്ക് പോകണമെന്നില്ല. മനസ്സുകൊണ്ട് കർത്താവിൽ നിന്ന് അകന്നു പോയാൽ അത് പിന്മാറ്റമാണ്. ഇതിനുള്ള ഒരു സാധ്യത ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തില് അതിന്റെ ഒടുവിലത്തെ വചനങ്ങളിലേക്ക് വരുമ്പോ അതിന്റെ 38-39 വചനങ്ങളിലേക്ക് വരുമ്പോ, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അതിന്റെ ആദ്യ ഭാഗം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും വളരെ നല്ലൊരു കാര്യമാണ്. മാർട്ടിൻ ലൂഥറിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു വചനമാണ് ഇതെന്ന് നമുക്കറിയാം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കൊള്ളാം. വിശ്വാസത്താൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന വളരെ തിളക്കമുള്ള ഒരു ഭാവിയെക്കുറിച്ച് പറഞ്ഞ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ അങ്ങ് ആ വാക്യം അവസാനിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങ് ഓർത്തു പോകും. എന്നാൽ ദൈവവചനം വളരെ യാഥാർത്ഥ്യബോധമുള്ളതായതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനോട് ചേർത്ത് എന്ത് പറയുന്നു? എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നോക്കുക, ഇത്ര മനോഹരമായ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മോഹന വാഗ്ദാനം പോലെ ഈ കാര്യം ഒന്ന് നിർത്തിയാൽ പോരായിരുന്നോ? രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അതിന്റെ ഇന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ വളരെ പോസിറ്റീവായ കാര്യം മാത്രം പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി, നെഗറ്റീവായ കാര്യമൊന്നും പറയണ്ട. ആളുകളെ അങ്ങനെ വിഷമിപ്പിക്കരുത്, ആളുകളെ നിഷേധാത്മകമായി ഒന്നും വിളിക്കുക പോലും ചെയ്യരുത്, പാപി എന്നൊന്നും ആരെയും വിളിക്കരുത് എന്നൊക്കെയാണ് ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നത്. ആരെയെ കുറിച്ചും നിഷേധാത്മകമായിട്ടൊന്നും പറയരുത്, വളരെ പോസിറ്റീവായിട്ടും ശോഭനമായ ഭാവിയെ കുറിച്ചും ഒക്കെ പറഞ്ഞങ്ങ് നിർത്തിയാൽ മതി എന്നാണ് ഈ നിലയില് ആളുകളെ ചിന്തിക്കുമ്പോൾ, ഇതാ ദൈവവചനം വളരെ യാഥാർത്ഥ്യബോധമുള്ളതായതുകൊണ്ട് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് പറയുന്നു, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ദൈവത്തിനായിട്ട് വിശ്വാസത്തിൽ ജീവിക്കും, പക്ഷേ ആ സാധ്യത അവിടെ ഉള്ളപ്പോൾ തന്നെ പിന്മാറിപ്പോകാനും തുല്യമായ ഒരു സാധ്യത ഏകവശത്തുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പ് അതിനോട് ചേർത്ത് പറയുകയാണ്, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനില് പ്രസാദമില്ല. ആ നോക്കുക പ്രിയമുള്ളവര്, ഞാൻ ഈ പരദേശി മോക്ഷയാത്രയില് നമ്മൾ ആ ജോൺ ബെനിയൻ എഴുതിയിരിക്കുന്ന അത് വായിച്ചു പോകുമ്പോൾ, ക്രിസ്ത്യാനിയുടെ യാത്രയിൽ അവന് ആ മോക്ഷപുരിയിലേക്കുള്ള പ്രയാണത്തിൽ ഓരോ ഘട്ടം പിന്നിട്ട് വരുമ്പോൾ നമുക്ക് അത് വായിക്കുന്നതിന്റെ കഥ വായിക്കുന്നതിന്റെ സന്തോഷം കൊണ്ട് നമ്മളും ക്രിസ്ത്യാനിയോട് താതാത്മ്യം പ്രാപിച്ച് അങ്ങനെ അങ്ങ് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഒരു പ്രയാസത്തെ അതിജീവിച്ചു, മരണനിഴൽ താഴ്വരയെ നേരിട്ടു, അവിടെ വിജയകരമായിട്ട് ക്രിസ്ത്യാനി അതിനെ തരണം ചെയ്തു, അപ്പല്യോന്റെ ആയിട്ടുള്ള യുദ്ധത്തിൽ അപ്പല്യോനെ തോൽപ്പിച്ചു, പിന്നെ മുന്നോട്ട് വന്നു, സംശയക്കോട്ടയിലെ മല്ലനെ അവനെ കീഴടക്കി അവന്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു, വൈഷമ്യക്കുന്ന് കരയേറി, അങ്ങനെ അങ്ങനെ കയറി 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 മോക്ഷവട്ടണത്തോട് എത്തി എത്തി അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ വിചാരം ആ കാര്യം അങ്ങനെ അങ്ങ് നേരെ അങ്ങ് ചെല്ലുമെന്നാണ്. എന്നാൽ നമുക്കൊരു ഷോക്ക് അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ പിൽഗ്രിം പ്രോഗ്രസ് ക്രിസ്ത്യാനിയുടെ കഥയെ അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്, അതിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ഓ മോക്ഷപട്ടണം കണ്ണെത്തുന്ന ദൂരത്ത് കാണാവുന്ന ആ ബെയൂല നദിയുടെ കഴിഞ്ഞാൽ ഉടനെ മോക്ഷപട്ടണമാണ്. അങ്ങനെയുള്ള ആ നിർണായകമായ ഘട്ടത്തിൽ, അതായത് അവന്റെ ഇത്രയും നാളത്തെ കഷ്ടതകളെല്ലാം കഴിഞ്ഞ് അവൻ മോക്ഷയാത്രക്കാരൻ ആ മോക്ഷപുരിയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ഒരു ഷോക്ക് പോലെ, നമുക്കൊരു ആഘാതം പോലെ ജോൺ ബെനിയൻ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് അവിടം വരെ കൂടെ വന്ന ഒരുവൻ അവിടെ വെച്ച് പിന്മാറിപ്പോയി, അവിടെ നിന്ന് നേരെ ആ മോക്ഷപട്ടണത്തിന്റെ വാതുക്കൽ നിന്ന് തന്നെ നേരെ നരകത്തിലേക്കൊരു ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കവാടം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു വഴിയുണ്ടായിരുന്നു. അവിടം വരെ വന്ന ചിലര് മോക്ഷപട്ടണത്തിലേക്ക് കടക്കാതെ അവിടെ വെച്ച് അതിന്റെ പടിവാതുക്കൽ വെച്ച്, നമ്മൾ പലപ്പോഴും പറയുന്നില്ല പടിക്കൽ കൊണ്ടുവന്ന് കലമുടക്കുക എന്ന് പറയുന്നത് പോലെ, ഈ കഥയുടെ ആ ക്ലൈമാക്സിൽ എത്തുമ്പോ അവിടെ വെച്ച് പോലും നരകത്തിലേക്ക് പോകാൻ അവിടെയും ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ബെനിയൻ ആ കഥ അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ 10 വർഷമായി 15 വർഷമായി 20 വർഷമായെങ്കിലും നമ്മൾ ഇനി പിന്മാറിപ്പോവുകയില്ല എന്നുള്ള നിലയിൽ, ആ നിലയിൽ ഒരു ഇമ്മ്യൂണായിട്ടുള്ള ഒരു സ്റ്റേജിൽ വന്നു ചേരുകയില്ല. അവസാന ദിവസം വരെ, ക്രിസ്ത്യൻ ജീവിതത്തിന്റെ അവസാന ദിവസം വരെ നമ്മൾ മനസ്സുകൊണ്ട് അകന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനില് പ്രസാദമില്ല. കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് ഈ കാര്യം വളരെ വ്യക്തതയോടെ പറഞ്ഞു. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം ആരെങ്കിലും പിന്തിരിഞ്ഞാൽ അവന് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ പിന്മാറുക, അവിടെ നമ്മൾ വായിച്ച ആ ഭാഗത്ത് നോക്കിയാലേ അവന് ആ പിന്മാറുക എന്നുള്ളതിന്റെ ആ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ചുമതല വേറെ ആരിലും കൊണ്ടുവന്ന് വെക്കുന്നില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ അവനാണ് അതിന്റെ ഉത്തരവാദി. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിലെ പിന്മാറ്റത്തിന് മറ്റ് പലരെയും കുറ്റം പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് അവിടെ ആ നിലയിലായിപ്പോയത് കൊണ്ടാണ്, ഈ നിലയിൽ സമ്മർദ്ദം വന്നതുകൊണ്ടാണ്, ഇന്ന ആള് ഈ നിലയിൽ എന്നോട് പറഞ്ഞത് കൊണ്ടാണ്, മറ്റേ സാഹചര്യം ആ നിലയിൽ വന്നുപെട്ടത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ പിന്മാറ്റത്തിന്, കർത്താവിനോടുള്ള ആ സ്നേഹത്തിന്റെ ആ കുറവിന് എക്സ്ക്യൂസ് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഓ ദൈവജനം അതല്ല കാണുന്നത്. നീയെ പിന്മാറിപ്പോകുന്നെങ്കിൽ അതിന് ഉത്തരവാദി നീയാണ്, വേറൊരാളല്ല. നാം പലപ്പോഴും അത് പറയാറുണ്ട്, എങ്കിലും അത് എത്ര പേര് ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനോ നീയോ ഈ കലപ്പയ്ക്ക് കൈവശിച്ച ശേഷം ദൈവരാജ്യത്തിന് കൊള്ളാത്തവനായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാൾ ഉപദ്രവിച്ചു എന്നുള്ളതല്ല, നീയെ തിരിഞ്ഞു നോക്കി, കലപ്പയ്ക്ക് കൈവച്ച ശേഷം നീയെ പുറകോട്ട് നോക്കി എന്നുള്ളതാണ് ആ റെസ്പോൺസിബിലിറ്റി. അതിന്റെ ചുമതല ആ ആളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മളെ കാണുന്നു. പ്രിയമുള്ളവരെ, പലർക്കും ഈ നിലയില് അവരുടെ ഒരു കാലത്ത് കർത്താവിനോടുണ്ടായിരുന്ന ആ സ്നേഹത്തിൽ നിന്നുള്ള കുറവിനെ തങ്ങളുടെ കുറ്റമാണ് എന്നെടുക്കാനായിട്ട് പലർക്കും കഴിയുകയില്ല. പലരും അതിനോരോ ന്യായങ്ങൾ, ഓരോ മുടന്ത ന്യായങ്ങളൊക്കെ പറയും. ദൈവം അതിനെ പോലെ ഉദ്ധരിക്കും. ആ അടിസ്ഥാനം പറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഒരു വാക്യമുണ്ട് പതിനൊന്നാം ദിവസം കീർത്തനത്തിലല്ലേ നമ്മളൊരു അങ്ങനെ ഒരു വാക്യം കാണുന്നത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുക, ആ ഞാനൊരു നീതിമാനായിരുന്നു, എനിക്ക് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അടിസ്ഥാനം മറിഞ്ഞു പോയി, സാഹചര്യം അതായി പോയി, അങ്ങനെ വന്നാൽ എന്തോ ചെയ്യും, പിന്മാറി പോകാതിരിക്കാൻ ഒക്കെയല്ല എന്നുള്ള നിലയിലൊക്കെ ദൈവോചനം പോലും ആളുകൾ ഉദ്ധരിക്കും. പക്ഷെ പതിനൊന്നാം കീർത്തനത്തിലാണ് നിങ്ങൾ അത് കാണുന്നത്. അതിന്റെ രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാനം അല്ലെങ്കിൽ മൂന്നാമത്തെ വാക്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഒരു ഒരു വാക്യശൈലമാണ്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പലയിടത്തും ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. പല ആളുകളും അദ്ദേഹം എന്താ അങ്ങനെ പോകാൻ എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ചെയ്യണം, അദ്ദേഹത്തിന്റെ ഭാര്യ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? അങ്ങനെയല്ല, നമ്മൾ ആ വാക്യം നോക്കുക. ആ വാക്യം മലയാളത്തില് പതിനൊന്നാം സങ്കീർത്തനം, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിന് എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട തയ്യേണ്ടതിന് വില്ല് കുലച്ച അസ്ത്രം ഞാൻ നിന്നെ തൊടുക്കുന്നു, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ഇവിടെ ഈ മലയാള ബൈബിളില് അതിലെ കൊട്ടേഷനുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കത് ആര് എവിടെ പറഞ്ഞു, എവിടെ അവസാനിക്കുന്നു എന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ലാത്തത്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, ദാവീദ് ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് ആരംഭിക്കുന്നു, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. അടുത്ത ഭാഗം മുതൽ പക്ഷികളെ എന്നുള്ളതം മുതൽ നീതിമാൻ എന്ത് ചെയ്യും എന്നതുവരെയുള്ളത് ഒരു കൊട്ടേഷനിലാണ്. ആ കൊട്ടേഷൻ ആരാണ്? ഓ ദാവീദിന്റെ ഈ ഈ ധൈര്യത്തോടെയുള്ള ദൈവത്തെ ശരണമാക്കിയുള്ള ഈ പോക്ക് കണ്ടിട്ട് അവന്റെ ശത്രുക്കൾ പറയുന്ന ആ നിലയിലുള്ള ഭീഷണിയുടെ വാക്കുകളാണ് ആ കൊട്ടേഷൻ, പക്ഷികളെ എന്നിടം മുതൽ നീതിമാൻ എന്ത് ചെയ്യും അവിടെ വരെയുള്ളത് കൊട്ടേഷനാണ്. എന്ന് വെച്ചാൽ എന്താ, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞ് ധൈര്യത്തോടെ പറയുമ്പോ അവന്റെ ശത്രുക്കളും അവന്റെ വിമർശകരും എല്ലാം പറയുന്നു, ഓ പക്ഷികളൊക്കെ പർവ്വതത്തിലേക്ക് പറന്നു പോകുന്നത് പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ, ദുഷ്ടന്മാർ നിന്നെ ചെയ്യാനായിട്ട് വില്ല് കുലച്ച അസ്ത്രം ഞാൻ നിന്നെ തൊടുക്കുന്നുണ്ട്, നീ അടിസ്ഥാനം മറിഞ്ഞുപോയി, നീ നിനക്ക് ഇനി നിലനിൽക്കാനായിട്ട് കഴിയയില്ല എന്നിങ്ങനെയുള്ള അത്രയും വരെയുള്ള കാര്യങ്ങൾ ആ സങ്കീർത്തനക്കാരന്റെ ശത്രുക്കള് അവനോടുള്ള ഭീഷണി വാക്കായിട്ട് പറയുന്നതാണ്, അല്ലാതെ ഒരു യാഥാർത്ഥ്യമല്ല അത്. അതൊരു ഭീഷണിയാണ്, അതൊരു അവനെ ആ നിലയിൽ പിന്മാറ്റാൻ വേണ്ടി അവന്റെ നേരെ പ്രയോഗിക്കുന്ന ആരോപണത്തിന്റേതും ഭീഷണിയുടേതുമായ കുറ്റാരോപണത്തിന്റെ ഒക്കെയായ വാക്കുകളാണത്. അത് യാഥാർത്ഥ്യമല്ല. അവിടെ അത് തീർന്നു കഴിയുമ്പോൾ ഇതാ പിന്നെയും സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ആ ആരോപണത്തിന് മുമ്പാകെ ദാവീദ് വീണ് പോയോ, അവന്റെ ഹൃദയം തകർന്നു പോയോ? ആ കൊട്ടേഷൻ കഴിയുമ്പോ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാനം എന്ത് ചെയ്യും? ചുരുക്കത്തിൽ നിനക്ക് നിൽക്കാനൊക്കുകയില്ല, നീ നീ ഇവിടെ വിട്ടുപോകുന്നതാണ് നല്ലത്, നിന്നെ ചെയ്യാനായിട്ട് ആ നിലയില് പല ആളുകൾ കാത്തിരിക്കുന്നു, നീ ഇവിടെ നിൽക്കണ്ട, വിട്ടുപോക്കോ എന്നൊക്കെയുള്ള നിലയിലുള്ള ഭീഷണി വാക്കുകൾ കഴിഞ്ഞപ്പോ ദാവീദ് എന്താ പറയുന്നു? യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സുഭാസന സ്വർഗത്തിലാണ്, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അത് വീണ്ടും സങ്കീർത്തനക്കാരന്റെ തന്നെ വാക്കുകളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മളെയാണെങ്കിലും പല വിധത്തില് പിന്മാറ്റാൻ വേണ്ടി സാഹചര്യങ്ങളായാലും ആളുകളുടെ വാക്കുകളായാലും വന്നാലും നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വാസവും ഉറപ്പും ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എല്ലാം മുമ്പിൽ പറയാൻ കഴിയും. ഇതിനെല്ലാം മേളിൽ യഹോവ ചെയ്തിരിക്കുന്നു. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവിടുത്തെ സിംഹാസനം സ്വർഗത്തിൽ ആ നിലയിൽ സ്ഥിരമായിരിക്കുന്നു. ഇതിന്റെ മേലെല്ലാം വാഴുന്ന ഒരു ദൈവമുണ്ട് എന്നത് കണ്ട് നമുക്ക് ധൈര്യത്തോടെ പോകാനായി തൊക്കും. അല്ലാതെ അടിസ്ഥാനങ്ങൾ പറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ളതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഒരു ആ നിലയില് നമ്മൾ എടുക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മൾ പിന്മാറിപ്പോകുന്നെങ്കിൽ, മനസ്സുകൊണ്ട് അകന്നു പോകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാൾക്കല്ല, അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സാഹചര്യങ്ങൾക്കല്ല, അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് നേരെ വന്ന ഭീഷണികൾക്കല്ല, മറിച്ച് നമ്മൾ അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ് എന്ന കാര്യം നമ്മളെ കാണാതെ പോകരുത്. ദൈവവചനത്തില് ഈ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ പറയുന്നു. നമ്മൾ ഈ വാക്യത്തിലേക്ക് വീണ്ടും വരുമ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കലപ്പ എന്ന് പറയുമ്പോ അത് കേവലം ഒരാള് ഉഴാനായിട്ട് ആ കലപ്പയില് പിടിച്ചേക്കുന്നു എന്നൊരു ചിത്രമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തോട് ബന്ധപ്പെട്ട കലപ്പയെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വചനം നമ്മുടെ മനസ്സിൽ കടന്നു വരും. 10-ാം സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വചനമാണത്. 10-ാം സുവിശേഷം കലപ്പയെന്ന് പറയുന്നത് സത്യത്തില് ഒരാള് കാളയെ വെച്ച് ഉഴുന്ന ഒരു കാര്യത്തിനപ്പുറത്താണ് ക്രിസ്തീയ ജീവിതത്തിൽ കലപ്പയുടെ പ്രസക്തി. അതെന്താണ്? അതൊരു നുകമാണ് എന്ന് നമുക്കറിയാം. 10-ാം സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വചനം ഞാൻ അതിന്റെ 28 മുതൽ വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരേ, എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റ് ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. നോക്കുക, കലപ്പ എന്ന് നമ്മളിവിടെ പറയുമ്പോ അത് ഒരു നുകമാണ്. കർത്താവ് ആ നിലയിലാണ് പറയുന്നത്. ദൈവരാജ്യത്തിനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ച ഒരാൾ ഒരു കലപ്പയില് ഒരു നുകത്തില് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമുക്ക് ദൈവരാജ്യത്തിനായിട്ട് ആ ഏൽപ്പിച്ചു കൊടുത്താൽ രണ്ട് കാളകളെ നയിക്കത്തക്കവണ്ണം ആ കലപ്പയുടെ പ്രധാന സ്ഥാനത്ത് നമ്മൾ പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അത് നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? കലപ്പയല്ലത് നുകമാണ്. ഈ നുകത്തിൽ ദൈവരാജ്യത്തിനായിട്ട് ഏൽപ്പിക്കപ്പെട്ടു കൊടുത്ത ഒരാൾ, അയാൾ ആ കാളയുടെ സ്ഥാനത്ത് അയാളുടെ തന്നെ മുകളിലാണ് ഈ നുകം വെച്ചിരിക്കുന്നത്. 10-ാം സുവിശേഷത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. ഈ നുകം, നുകത്തില് അമിക്കുന്ന കാളയെന്ന് പറയുന്ന കാളയുടെ സ്ഥാനം ആർക്കാണ്? സഹോദര, എനിക്കും നിനക്കുമാണ്. സഹോദരി, നിനക്കാണ്. ആ നമ്മള് നുകമേൽക്കുക ചെയ്യുന്നത്, കലപ്പയ്ക്ക് കൈവെക്കുമ്പോ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മള് ഒരു നുകത്തിന് കീഴിൽ നമ്മളെ തന്നെ നമ്മുടെ തോളിനെ ചായച്ചു കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ അത് ഭാരമുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നോ? അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാര്യം നമുക്കറിയാം, ഈ കലപ്പ, ഈ നുകം, അതിന്റെ ഒരു വശത്ത് ഒരു കാള നിൽക്കുമ്പോ അതിന്റെ മറുവശത്ത് മറ്റൊരു കാളയുണ്ട്. ഇവിടെ ക്രിസ്തീയ ജീവിതത്തിലോ അതിനെ നമുക്ക് ഈ നിലയിൽ കാണാനായിട്ട് കഴിയും. കർത്താവിന്റെ ഈ മത്തായി സുവിശേഷത്തിലെ വചനത്തോട് ചേർത്ത് നമ്മൾ അതിനെ കുറിച്ച് കാണുമ്പോ നമുക്ക് അതിനെ ഈ നിലയിൽ കാണാം. ഈ നുകം ഞാൻ എന്റെ കഴുത്തിൽ വെക്കുമ്പോൾ ആ നുകത്തിന്റെ മറ്റേ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ എത്ര അനുഗ്രഹീതമായ കാര്യം. ഞാനിനെയും ക്രിസ്തീയ ജീവിതത്തിനായിട്ട് ഒരുമ്പെട്ട് നമ്മുടെ തോളിനെ ആ നിലയിൽ ഒരു നുഖത്തിന് കീഴിൽ ചായച്ചു കൊടുക്കുമ്പോൾ അത് ഭാരമുള്ള ഒരു കാര്യമല്ല. മറിച്ച് എന്തുകൊണ്ട്? ആ നമ്മോടൊപ്പം ഈ നുഖത്തിൽ പങ്കാളിയായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഈ പാടം ഉഴുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെറുപ്പത്തില് അത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു, പാടം ഉഴുന്നത് അവിടെ പോവുകയും കാണുകയും കാളയുടെ ഒപ്പം പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ചില കാളകള് ഈ ഉഴുന്ന ഈ നിലമുഴുന്നതിനെ കുറിച്ച് വലിയ വിവരമൊന്നുമുള്ള കാളകളല്ല, ചിലതത്ര ആ നിലയിൽ അഭ്യസനം നേടിയ കാളകളല്ല. ചന്തയിൽ നിന്ന് ആയിട വാങ്ങിച്ചുകൊണ്ട് വന്ന് ചില കാളകൾ ഉണ്ടാവും. പക്ഷെ ആ കാളയെയും എന്ത് ചെയ്യും? വൃത്തിയായി നിലമുഴാനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ആ നുഖത്തിന്റെ മറുസൈഡിൽ വളരെ പരിചയസമ്പന്നനായ വളരെ ശാന്തനായ മറ്റൊരു കാളയെ കൂടെ നിർത്തി ഇതിലെ രണ്ടിനെയും കൂടെ ഒന്നിപ്പിച്ചാണ് നുഖം വെക്കുന്നത്. സഹോദര സഹോദരി, ഞാനും നീയും സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തില് സന്തോഷമായിട്ടും ഭംഗിയായിട്ടും പോകാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളൊക്കെ തിരുതഗതിക്കാരും നമ്മുടേതായ വഴികള് താല്പര്യമുള്ളവരും ഒക്കെയാണ്. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, എന്റെ മകനെ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഈ നുഖത്തിന്റെ കീഴിൽ എങ്ങനെയാ പോകേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ നിനക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം ചെയ്യാം, ആ നുഖത്തിന്റെ മറ്റേയറ്റം ഞാൻ ഏറ്റുകൊണ്ട് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഈ കാളകള് പരിചയസമ്പന്നനായ കാളയോടൊപ്പം ഈ കുഴപ്പക്കാരനായ കാള കുറെ ദിവസം അങ്ങനെ ഉഴുതു കഴിയുമ്പോൾ അവനും എന്ത് ചെയ്യും? അവനും മറ്റേ കാളയ്ക്കൊപ്പം കാൽച്ചുവട് വെക്കാനായിട്ട് പഠിക്കും. ആദ്യമൊക്കെ എന്താ, ആദ്യമൊക്കെ ഈ പരിചയമില്ലാത്ത കാള ഒന്നുകിൽ അങ്ങ് വേഗത്തിൽ പോകും, അല്ലെങ്കിൽ പതുക്കെ പോകും. പക്ഷെ ഈ മുഖം ഒന്നിച്ചുള്ളത് കൊണ്ട് അവൻ അങ്ങനെ അധിക നേരം അങ്ങനെ പോകാനായിട്ടൊക്കെയില്ല. ഈ പരിചയസമ്പന്നനായ കാള കാലി വെക്കുന്ന വേഗത്തിൽ അതിനൊപ്പം ചുവട് വെച്ച് അവനെ കുറേശ്ശെ കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കും. കർത്താവായ യേശു ക്രിസ്തു അതാ പറഞ്ഞത്, എന്നോട് പഠിപ്പീ, ഞാന് സൗമ്യതയും ശാന്തതയും ആ നിലയിലുള്ള ആളായതുകൊണ്ട് എന്നോട് പഠിപ്പീ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഞാൻ സൗമ്യയും താഴ്ന്നതയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിൽ ഈ ഒരു ചിത്രം വളരെ വ്യക്തമായിരിക്കണം. നമ്മളൊരു ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നിലയിൽ ഒരു മുഖം ഏറ്റു വാങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ പോണം ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല. പക്ഷെ നമുക്ക് നമ്മളെ അഭ്യസിപ്പിക്കാനായിട്ട് നമ്മോട് ചേർന്ന് ഈ മുഖത്തിന്റെ ഒരറ്റം തോളിൽ വെച്ചവനായിട്ട് ആരുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ആ പരിചയസമ്പന്നനായ ആ കർത്താവ് പറയുന്നു, എന്നോട് പഠിപ്പീ, എന്നോട് പഠിപ്പീ. കാലടികൾ വെക്കുന്നത് സൂക്ഷിക്ക, നീ തെറുത്ത് വെച്ച് പോകല്ല. ഞാൻ കാലടി വെക്കുന്ന ആ വേഗത്തിലും ആ സാവധാനതയിലും നീ കാലടി വെക്കാൻ പഠിക്ക്, ആ താളത്തിൽ നടക്കാനായിട്ട് പഠിക്ക്. അങ്ങനെ പഠിക്കുമ്പോ ഈ മുഖം നിന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതായി തീരും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തില് വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് വന്നു, നമ്മൾ കർത്താവിനോടൊപ്പം നടക്കാനായിട്ട് പഠിച്ചവരാണ്. ഈ മുഖം ഏറ്റുവാങ്ങുമ്പോ അതിന്റെ അകത്ത് ആ നിലയിൽ ഒരു കാര്യമുണ്ട്, ഈ മുഖത്തിന്റെ മറുവശത്ത് കർത്താവ് തന്നെയാണ്. കർത്താവിൽ നിന്ന് നമ്മൾ താഴ്മയും സൗമ്യതയും പഠിച്ച് കർത്താവിനോടൊപ്പം ചുവട് വെച്ച് മുന്നോട്ട് പോകും. നമ്മൾ പലപ്പോഴും കർത്താവായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. ഇത് സത്യത്തിൽ അതെങ്ങനെയാ പറ്റുന്നത്? ഈ മുഖത്തിന്റെ മറ്റേ അറ്റത്ത് കർത്താവാണ്, കർത്താവ് തന്നെ ആ താളം ആ നടപ്പിന്റെ വേഗത ക്രമീകരിക്കും. നീ ഞാനും എന്ത് ചെയ്താ മതി, അതിനൊപ്പം അങ്ങ് പോയാ മതി, അത് നോക്കി അതിനൊപ്പം നമ്മളങ്ങ് ചുവട് വെച്ചാ മതി. കുറച്ച് കഴിയുമ്പം നമ്മളും പരിചയസമ്പന്നനല്ലാത്ത ആ പുതുതായിട്ട് വന്ന ശല്യക്കാരനായ വഴക്കാളിയായ കാളയും മറ്റേ കാളയെ പോലെ പരിചയസമ്പന്നതയുള്ളതായി തീരുന്നത് പോലെ നമ്മളും കുറെ കഴിയുമ്പോൾ ഇത് ആ കർത്താവിൽ നിന്ന് കാര്യങ്ങളെ പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവിനോടൊപ്പം ഈ നിലയിലെ മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിൽ നിന്ന് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ അതേ മനോഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ അതേ മനോഭാവം, കർത്താവിന്റെ മനോഭാവം എന്തായിരുന്നു? താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി ആ നിലയില് കർത്താവ് പോയി. കർത്താവിന്റെ ഇതേ മനോഭാവം നമ്മളും പഠിക്കാൻ വേണ്ടി കർത്താവിനോട് ചേർത്ത് ആ നുഖത്തിന് കീഴിൽ നമ്മളെ അമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവര്, ഇതൊരു ഭാരമുള്ള കാര്യമല്ല. മത്തായി സുവിശേഷത്തിൽ അതുകൊണ്ട് അത് പറയുന്നു, എന്റെ മുഖം എന്താണ്? ഭാരമുള്ളതല്ല, അത് മൃദുവും ചുവടിൽ ലഘുവുമാകും. ഈ പല ഭാരങ്ങളും എന്താ? പല ഭാരങ്ങളും നമ്മുടെ സ്വന്തം ഇച്ഛയുടെ ഭാരങ്ങളാണ്. പലർക്കും പല ഭാരങ്ങളും സ്വന്തം ഇച്ഛയുടെ ഭാരങ്ങളാണ്. എനിക്ക് ആ കാര്യം ചെയ്യാൻ അറിയാം, ആ നില പെരുമാറാൻ അറിയാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഇതിന്റെ നമ്മുടെ സ്വന്തം ഇച്ഛയാണ് നമ്മുടെ ഭാരം. എന്നാൽ നമ്മുടെ ഇച്ഛയെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ ആ മാതൃകയനുസരിച്ച് ജീവിച്ചാലോ ആ ചുമട് ലഘുവാണ്, ആ നുഖം മൃദുവാണ്. ഈ ഒരു സത്യം, ഈ സത്യം എത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട്! പലരും ക്രിസ്തീയ ജീവിതം ഭാരമാണ് എന്ന് വിചാരിക്കുന്നു. പക്ഷേ സഹോദര, ഞാൻ ഇന്നൊരു സത്യം നിന്നോട് പറയാം, നിന്റെ ഭാരം ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാരമല്ല, നിന്റെ തന്നെ ഭാരമാണ്, നിന്റെ തന്നെ സ്വയത്തിന്റെ ഭാരമാണ്, നിന്റെ തന്നെ സ്വയ ഇച്ഛയുടെ സ്വന്തം ഇഷ്ടത്തിന്റെ ഭാരമാണ് ഈ ഭാരം. അതിന് പകരം അതൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, അതൊന്ന് തകരാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തേ, അത് നുറുക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവിന്റെ ആ ഹിതത്തിനനുസരിച്ച് നിന്റെ ഹിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തി കൊടുത്തേ, അത് ലഘുവും മൃദുവുമാണെന്ന് കണ്ടെത്തും. പലർക്കും ക്രിസ്തീയ ജീവിതം ഒരു ഭാരപ്പെട്ട കാര്യമായിരിക്കുന്നു. എന്നെയും നിന്നെയും സംബന്ധിച്ച് എങ്ങനെയുണ്ട്? അതോ നാൾ കഴിയും തോറും ഇത് ലഘുവും മൃദുവുമായിട്ട് തോന്നുകയാണ്. ദൈവസഭ, ദൈവസഭയിലും ആ നിലയിലാണ്. ആ മുന്നോട്ട് പോകുന്നതോറും അത് എളുപ്പമായിക്കൊണ്ടിരിക്കണം. ആദ്യം നമുക്കത് പ്രയാസമാണ്. ആദ്യം ആ നമ്മളിലെ വലിയ മനുഷ്യരും വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ മുന്നോട്ട് പോകുന്നതോറും അത് അതിന്റെ മൃദുത്വം, അതിന്റെ ലഘുത്വം നമുക്കത് എളുപ്പമാവുന്നേ. പണ്ടൊക്കെ ആദ്യകാലത്ത് ഇവിടെ ദൈവസഭയിൽ വരുമ്പോ ക്ഷമ ചോദിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ, സഹോദരി നിനക്ക് വലിയ പ്രയാസമില്ലായിരുന്നു, എത്ര നേരം നീ ഇരുന്ന് തലയൊക്കെ ചൊറിഞ്ഞ് അവസാനം കടിച്ചു പിടിച്ച് ഏതായാലും ഈ സഹോദരന്മാർ വിടുകയില്ല, എന്നാ പോയി ക്ഷമ ചോദിച്ചേക്കാ എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടു പോയി ചെയ്തൊക്കെ ഓർമ്മയില്ല. ഇന്നോ? ഇന്ന് കമ്പാരിറ്റീവ്ലി അത് എളുപ്പമാണ്, എളുപ്പമായി തീർന്നു. എന്തുകൊണ്ടാ? ആ നീയെ നിന്റെ ഇച്ഛയെ താഴ്ത്തി വെക്കാൻ പഠിച്ചു കഴിഞ്ഞു. ആ കാര്യത്തിലെ കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ആ നീ തന്നെ നിന്റെ ഹൃദയത്തെ ചായ്ച്ചു കഴിഞ്ഞപ്പോ ചുമട് ലഘുവും മുഖം മൃദുവുമായി തീർന്നു. ഇത് അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്, അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നൊക്കെ പറയുമ്പോ അത് ഭാരപ്പെട്ട ഒരു കാര്യമായിട്ട് സഹോദര സഹോദരി നിനക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നീ നിന്റെ ഹിതത്തെ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനും സ്വന്തം ഇഷ്ടത്തിന്റെ ഭാരത്തിൽ നിന്ന് മാറാനും നീ തയ്യാറാകുമെങ്കിൽ ഇത് എളുപ്പമുള്ള കാര്യമായിട്ട് നാൾ കഴിയും തോറും നിനക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കും. ഈ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ പറഞ്ഞു വന്ന ഉദാഹരണത്തിൽ താല്പര്യമില്ലാത്ത ഒരു കാളയെ എന്ത് ചെയ്യുക? വളരെ നിർബന്ധിച്ചാണ് അതിന്റെ മുകളിൽ നുഖം കൊണ്ടുവന്ന് വെക്കുന്നത്. എന്നാൽ ഈ ദൈവരാജ്യത്തിന്റെ നുഖം ഏറ്റുവാങ്ങാനോ ആ നിലയിൽ നിർബന്ധമൊന്നുമില്ല. ഒരു ക്ഷണമാണ്. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ വരുവീ വാ, ഒരു ക്ഷണമാണ്. അതിന്റെ അകത്ത് ഭാരമില്ല, അതിന്റെ അകത്ത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ വഴിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സ്വാഗതമുണ്ട്. ഇത് മനോഹരമായ ഒരു വഴിയാണ്. ഓ, ലഘുവായ ചുമടും മൃദുവായ മുഖവുമാണ്, വളരെ നല്ലതാണ്, വരിക എന്നുള്ള സ്നേഹപൂർണമായ കർത്താവിന്റെ ക്ഷണമാണ് ഇതിലുള്ളത്. ചിലരെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോ അത് വലിയ ഭാരമുള്ളതാണോ? എന്തോ നമ്മൾ ചെയ്യേണ്ടത് എന്തോ, നമ്മൾ ചെന്ന് ആ സദ്യ കൊണ്ടാ മതി, അത് വലിയ ഭാരമുള്ള കാര്യമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുക്കി വെച്ചേക്കുന്ന ഒരു വിരുന്ന. ഞാനും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനകത്ത് ചെന്നിരുന്ന് കൈ കഴുകിയാൽ ഇരുന്നാ മതി. ഐസ്ക്രീം വരും, പല കാര്യങ്ങൾ വരും, നമുക്ക് സന്തോഷമുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് വലിയ ഭാരമാണ്. നീ ഇതിന്റെ ആ ഇതൊരു വിരുന്നാണെന്നുള്ള നിലയിൽ ഈ കാര്യത്തെ കണ്ടിട്ടില്ല. ഇതൊരു നിർബന്ധമില്ല, ഇത് സ്നേഹപൂർവമായ ഒരു ക്ഷണമാണ്. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ഒരുവേ, ഇന്ന് ആരെങ്കിലും ആ നിലയിൽ സ്വന്തം ജീവന്റെ സ്വയജീവന്റെ സ്വയേച്ഛയുടെ ആ ഭാരം ചുമന്ന് ആശ്വാസമില്ലാതായിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ ക്ഷണം, സ്നേഹപൂർവമായ ക്ഷണം ഇന്നും ഇവിടെ മുഴങ്ങുന്നു. വരിക, വരിക, നീ വാ, ഇത് നല്ലൊരു കാര്യമാണ്. നിന്നെ ഭാരപ്പെടുത്തുന്നത് നിന്റെ തന്നെ ഭാരമാണ്, നിന്റെ സ്വയം ഇച്ഛയുടെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന്റെ ഭാരമാണ്. നീ വരിക, എന്റെ മുഖം ഏറ്റുവാങ്ങുക, ഞാൻ മറുവശത്ത് നിന്നോടൊപ്പം നടക്കാൻ നിന്നെ പഠിപ്പിക്കാം. ഇത് മൃദുവാണ്, ഇത് ലഘുവാണ്, നിർബന്ധമില്ല വരിക എന്നുള്ള ക്ഷണമാണ് ഉള്ളത്. പ്രിയമുള്ളവര്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ട് വിശ്വാസിയാകാൻ വേണ്ടിയുള്ള ഒരാൾക്കുള്ള ഒരു ക്ഷണമായിട്ട് നമ്മൾ ഇതിനെ അങ്ങ് വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഈ പരസ്യ കവലയിലൊക്കെ നിന്ന് വാക്യമൊക്കെ വിളിച്ചു പറയുന്നതായിരുന്നു. അപ്പൊ വാക്യം വിളിച്ചു പറയാനുള്ള ചില വാക്യങ്ങളിൽ ഒന്നാണ്, അതായത് പാപിക്ക് വേണ്ടിയുള്ള ഒരു വാക്യമായിട്ടാണ് നമ്മൾ ഇത് കരുതിയിരിക്കുന്നത്. അധ്വാനിക്കുന്നവര് ഭാരം ചുമക്കുന്നവരെ വാ, അത് കേട്ടാത്തൊന്നും നമ്മുടെ ഭാരം അധ്വാനം എന്നെ കഴിഞ്ഞു പോയത്. സത്യത്തിലെ കർത്താവിനെ കൈക്കൊണ്ടിട്ടും ഇപ്പോഴും നിനക്ക് ഭാരവും അധ്വാനവും ഇല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യം നീ അംഗീകരിക്കുന്നെങ്കിൽ അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം കൂടെ പറയാം, ആ ഭാരം കൂടെ കർത്താവ് മാറ്റിത്തരും. അല്ലാതെ ഒരു പകുതി ജോലി ചെയ്യാനായിട്ടല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോഴും നീ കർത്താവിനെ ഒരളവിൽ അറിയുന്നുണ്ട്, പക്ഷെ നിനക്ക് ഭാരവും അധ്വാനവും ഉണ്ടെങ്കിൽ, നിനക്ക് വിയർപ്പുണ്ടെങ്കിൽ, നിനക്ക് അത് ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ടെങ്കിൽ, അത് പൂർണമായ ആ കർത്താവ് നിനക്ക് വേണ്ടി ഉദ്ദേശിക്കുന്ന ആ പൂർണ്ണഹിതത്തിലേക്ക് നീ വരാത്തത് കൊണ്ടാണ്, നിനക്കിപ്പോഴും നിന്റെ സ്വയേച്ഛയെ നീ പിടിച്ചതുകൊണ്ടാണ്, നിന്റെ സ്വന്തം ജീവനെ നീ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് നിനക്കിപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ടും അധ്വാനവും ഭാരമുള്ളത്. അങ്ങനെയുള്ള സഹോദര സഹോദരി, നമ്മൾക്കൊക്കെ നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ പറയാം, കർത്താവേ ഞാൻ വരുന്നു, എന്റെ ഭാരം മാറ്റാനും എന്റെ അധ്വാനം ഇല്ലാതാക്കാനുമാണല്ലോ നീ വന്നത്. അതാണ് പൂർണ്ണ സുവിശേഷം തരുന്ന ഒരു വലിയ വാഗ്ദാനം. നമ്മൾ എത്ര പേരത് സ്വീകരിക്കും? അത് കൈക്കൊണ്ടാൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്, നമ്മളത് കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഈ വചനത്തോട് ചേർന്ന് നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പ്രിയമുള്ളവർ അതിനുള്ള സമയമില്ലല്ലോ. ഞാനൊരു കാര്യം കൂടെ പറയാം, അത് കർത്താവിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താ? നമ്മുടെ ഈ മുഖത്തിന്റെ മറുവശത്ത് നിൽക്കുന്ന ആളിന്റെ പ്രത്യേകത എന്താ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ. സൗമ്യതയും താഴ്മയും, കർത്താവായ യേശു ക്രിസ്തു താഴ്മയുള്ള ആളായിരുന്നു. താഴ്മയുണ്ട്, അതിന്റെ ബഹുസ്ഫുരണമായി സൗമ്യതയും കർത്താവിനുണ്ടായിരുന്നു. ക്രിസ്തീയ ജീവിതം മുഴുവൻ അതിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത്, അതിന്റെ ഫൗണ്ടേഷൻ അടിത്തറ എന്ന് പറയുന്നത് താഴ്മയാണ്. താഴ്മയില്ലെങ്കിൽ ഒരു കാര്യം പോലും പറ്റുകയില്ല. വിശ്വാസ ജീവിതം, വിശ്വാസി എന്ന് നമ്മൾ പറയുമല്ലോ, വിശ്വാസമായ ഏറ്റവും അടിസ്ഥാനമെന്ന് നമ്മൾ കരുതും. പക്ഷെ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? താഴ്മ വേണം. വിശ്വസിക്കുന്ന കാര്യത്തെ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നമ്മൾ എന്തോ വിശ്വസിക്കുന്നത്, ദൈവം ഉണ്ട്, ദൈവം എന്നെ നടത്തിക്കോളും, ഞാനൊന്നും ചെയ്യണ്ട, കർത്താവ് എന്നെ മുന്നോട്ട് നടത്തിക്കോളും, കർത്താവ് എന്റെ പാപങ്ങളെ ക്ഷമിച്ചു, ഇതെങ്ങനെയാ വിശ്വസിക്കാൻ നോക്കുന്നത്? എനിക്ക് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്തു. അത് ഏറ്റെടുക്കാനായിട്ടുള്ള താഴ്മയുണ്ടെങ്കിലേ നിനക്കത് വിശ്വസിക്കാൻ ഒക്കുള്ളൂ. ഓ, എന്നെ കൊണ്ട് ഇത് പറ്റുകയല്ല, എന്നെ ദൈവം നടത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ നിന്നെ തന്നെ ആ നിലയിൽ താഴ്ന്നു കണ്ടാൽ മാത്രമേ വിശ്വസിക്കാൻ ഒക്കുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഈ നിലയിലാണ്. പ്രിയമുള്ളവരെ, ആകുലചിന്ത, ആകുലചിന്ത എങ്ങനെ ഒഴിവാക്കാൻ നോക്കുന്നത്? കർത്താവ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞ് ആ കാര്യത്തെ ആ നിലയിലെ എടുത്ത്, നാളേക്കായി ഞാൻ വിചാരപ്പെടുന്നില്ല, കർത്താവ് എനിക്കുണ്ടല്ലോ എന്നുള്ളത് സ്വീകരിക്കണമെങ്കിൽ താഴ്മയുള്ള ഒരാൾക്കേ അത് പറ്റുള്ളൂ. താഴ്മയില്ലാത്ത ആളോ, അങ്ങനല്ല, ഈ കാര്യം ഞാനിവിടെ നോക്കണം എന്ന് പറഞ്ഞ് അയാൾ മുൻകൈ എടുക്കാനായിട്ട് നോക്കും. വിശ്വാസമായാലും ഓ മുന്നോട്ട് പോകുന്ന ആകുലചിന്തക്കെതിരെയുള്ള ആ നിലയിലുള്ള അതിനെ മറികടക്കുന്ന കാര്യമായാലും, സ്വന്തം ഇഷ്ടത്തെ മറികടക്കുന്ന കാര്യമായാലും, എല്ലാത്തിനും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ കാര്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം താഴ്മയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നോട് താഴ്മ പഠിക്കണം, താഴ്മ പഠിക്കണം. ഇന്നിപ്പം കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുന്നു, അതിനൊരു താഴ്മ വേണ്ടേ? ഇപ്പൊ ഒരാൾ വിചാരിക്കും, ആ ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ഇന്ന ആളാണ്, അങ്ങനൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുമോ എന്ന് പറഞ്ഞ് നീ നിഗളിയായിട്ടിരുന്നാ നീ എന്നും അങ്ങനെ ഇരിക്കുള്ളൂ. നോക്ക, ദൈവത്തിന്റെ ഒരു കൊച്ചു കാര്യം പോലും അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? താഴ്മ വേണം. കുഞ്ഞുങ്ങളോടിപ്പോ പറയാ, മോനെ ആ പുസ്തകം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞാൽ അവന് അതനുസരിക്കാതിരിക്കാനുള്ള കാര്യം എന്താ? ആ പുസ്തകം വലിയ ഭാരമുള്ള 100 കിലോ ഉള്ള പുസ്തകമായോണ്ടാണോ അവൻ എടുത്തോണ്ട് വരാത്തത്? അല്ല, അതിന് കീഴ്പ്പെടാൻ അവന് മനസ്സില്ല, അവന്റെ അവന് ആ താഴ്മയില്ല. ആ താഴ്മയില്ലാത്തോണ്ടാണ് അവൻ അതിങ്ങോട്ട് എടുത്തോണ്ട് വരാനുള്ള അവന്റെ ആ ഭാരം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പ്രിയമുള്ളവര്, ഈ അനുസരിക്കാൻ എന്ത് വേണം? താഴ്മ വേണം, താഴ്മ വേണം. നമ്മൾ വിചാരിക്കും ഏത് കാര്യവും അനുസരിക്കണമെങ്കിലുള്ള ആ താഴ്മ, ക്രിസ്ത്യ ജീവിതത്തിലെ വിശ്വസിക്കണമെങ്കിൽ താഴ്മ, ഓ സന്തുഷ്ടനായിട്ടിരിക്കണമെങ്കിൽ താഴ്മ, എല്ലാ കാര്യവും ദൈവ രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും താഴ്മ എന്നുള്ള കാര്യത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഓ കർത്താവ് പറയുന്നു, സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ തുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവിൽ നിന്ന് നാൾ കഴിയും തോറും ഈ കാര്യങ്ങളെ പഠിക്കുന്നവരായിട്ട് നാം ആയിരിക്കണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഇവിടെ ഈ നിലയിൽ നമ്മൾ കർത്താവിനോടൊപ്പം നുകത്തിന്റെ കീഴിൽ നടന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നവരാണ്? കർത്താവിനോടൊപ്പം നടക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നടപ്പിന്റെ വേഗതയൊക്കെ അല്പം കുറയും. നമ്മുടെ മറുവശത്ത് നുകമേറ്റ് നടക്കുന്നവന്റെ നടപ്പിന്റെ താളത്തിനൊത്ത് നമ്മുടെ നടപ്പാകും. അങ്ങനാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ആ നിലയിലെ കർത്താവിനോട് ചേർന്ന് നടക്കാൻ നമ്മൾ അഭ്യസിച്ചവരായിരിക്കണം. നീ ഞാനും സഹോദര സഹോദരി ഈ നുകമേറ്റുകൊണ്ട് കർത്താവിനോടൊപ്പം നടക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെക്കുറിച്ചും ദൈവം എന്ത് പറയും? എന്റെ മകൻ, എന്റെ മകൾ, അവൻ എന്നോടുകൂടെ നടന്നു. നമ്മൾ ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുന്ന പഴയ നിയമത്തിലെ രണ്ടുപേരെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ആ രണ്ടുപേരെ കാണുന്നത്. അതിന്റെ അഞ്ചാമധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നോഹ ദൈവത്തോടു കൂടെ നടന്നു. നമ്മൾ ഈ നുകമേറ്റെടുത്ത് കർത്താവിനോടൊപ്പം നടന്നാൽ, ഓ നോഹയുടെയും ഹാനോക്കിന്റെയും സ്ഥാനത്ത് എന്നെയും നിന്നെയും കുറിച്ച് തന്നെ പറയും. സഹോദരി നിന്നെ കുറിച്ച് പറയും, ഇന്ന ആള് ചെയ്തു, ഇന്ന ആള് എന്നോട് കൂടെ നടന്നു. ലോകത്തിനത് മനസ്സിലാകുകയല്ല, ലോകം അത് മനസ്സിലാക്കുകയല്ലേ. നമുക്ക് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ ഹാനോക്കൊക്കെ ജീവിച്ചിരുന്നപ്പോ ചുറ്റുപാടുമുള്ളവരെല്ലാം കൂടെ പറയുക, ഹാനോക്ക് ഇതാ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, നോഹ ഇതാ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ ആ ലോകമെല്ലാരും ചുറ്റുപാടുമുള്ളവരെല്ലാം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. അവരുടെ നോട്ടത്തിൽ നോഹയെ പോലെ മഠേനായ ഒരു മനുഷ്യനില്ല, ഹാനോക്കിനെ പോലെ വിഡ്ഢിയായ ഒരാളില്ല. പക്ഷേ ദൈവം അത് കണ്ടു, ദൈവത്തോടൊപ്പം നടക്കുന്നവരാണ് ഇവരെന്ന് കണ്ടു. ഞാനും നീയും ഇന്ന് ദൈവത്തോടൊപ്പം നടക്കുന്നവരാണെങ്കിൽ ലോകം അത് അറിഞ്ഞെന്ന് വരികയില്ല, വിശ്വാസികൾ അത് അറിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ ദൈവവചനം രേഖപ്പെടുത്തും, എന്റെ മകൻ, എന്റെ മകൾ എന്നോട് കൂടെ നടന്നു. നടന്നെന്ന് പറയുമ്പോ പലരുടെയും വിചാരം, ആ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, വലിയ ക്രൂസൈഡുകൾ നടത്തി എന്നൊക്കെ അതിനോട് ചേർത്ത് പറയുന്നത്. അങ്ങനെയല്ല. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ട് അയാൾ കാണാതെയായി. അതിന്റെ മുകളിലേക്ക് വരുമ്പോ 22-ാമത്തെ വചനത്തിൽ ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. അതൊരു ഷോക്കല്ലേ? ദൈവത്തോടു കൂടെ നടന്നാൽ ക്രൂസൈഡ് നടത്തുകയും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുകയും വിജയകരമായിട്ട് ഒരു മീറ്റിംഗിൽ നിന്ന് മറ്റൊരു മീറ്റിംഗിലേക്ക് പോവുകയൊക്കെ അല്ലേ വേണ്ടത്? ഇവിടെ എന്താ, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച് വളരെ നിത്യസാധാരണമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ ദൈവത്തോടുകൂടെ നടന്ന ഒരു ഹാനോക്കിനെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനെ ഒരു നോഹയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, സഹോദര സഹോദരി, ഈ മതഭക്തിയെ കുറിച്ചൊക്കെയുള്ള ഒത്തിരി നിന്റെ ബോധ്യങ്ങൾ അങ്ങ് മാറിപ്പോവട്ടെ. നമുക്ക് നമ്മുടെ നിത്യസാധാരണമായ ജീവിതം ജീവിച്ചുകൊണ്ടും കർത്താവ് പോകുന്ന അതേ താളത്തിനൊപ്പം നമുക്ക് പോകാനായിട്ടൊക്കും. നിസ്സാരപ്പെട്ട കുഞ്ഞുങ്ങൾ വിചാരിക്കുക, ആ ഇനിയിപ്പം ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേറൊരു പരിപാടിക്കല്ല പോകേണ്ടത്. നിങ്ങൾ അതേ കോളേജിൽ തന്നെ അതേ പഠനം തന്നെ തുടരുമ്പോ തന്നെ കർത്താവിനോടൊപ്പം നടക്കാനായിട്ടൊക്കും. പ്രിയമുള്ള ഒരു അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ ഈ ഹാനോക്കിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയാനുണ്ട്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് പറയുമ്പം അവന്റെ കാലഘട്ടത്തിൽ തന്നെ ഹാനോക്ക് എന്ന് പേരുള്ള വേറൊരാൾ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ അതിന്റെ 4-ാം അധ്യായം, 4-ാം അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ വചനം, കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു, അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. അതേത് ഹാനോക്കാ? വേറൊരു ഹാനോക്കാ. രണ്ടും ഒരു ഹാനോക്കാണെന്ന് കരുതല്ലേ. തോമസ് എന്ന് ഇപ്പൊ ഒരേ പേരുള്ള രണ്ടുപേര് ഒരേ തലമുറയെ ജീവിച്ചതുപോലെ ദൈവത്തോടൊപ്പം നടന്ന ഹാനോക്ക് നടക്കുമ്പോ അവിടെ വേറൊരു മഹാനുണ്ട്. ഹാനോക്ക് ലോകം മുഴുവൻ അറിയുന്ന വേറൊരു സാധനമൊക്കെ ഉണ്ട്. അവന്റെ പേരിൽ ഒരു പട്ടണം തന്നെ ഉണ്ട്. അവന്റെ അപ്പൻ കുറഞ്ഞ ആളൊന്നും അല്ലായിരുന്നു, ആരായിരുന്നു? കയ്യനായിരുന്നു. കയ്യനെ നമുക്കറിയാം. ഈ കയ്യന് കയ്യന് ഒരു മകനുണ്ടായി. ആ മകന്റെ പേരെന്താ? ഹാനോക്കല്ല. ഈ കയ്യൻ എന്ത് ചെയ്തു? ഒരു പട്ടണം പണിതയിച്ച് ആ പട്ടണത്തിന് തന്റെ മകന്റെ പേരിട്ടു. അവർ നിലകൾക്ക് തങ്ങളുടെ പേരിടുന്നെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇതിന് പേര് വിട്ടു. അപ്പോൾ നോക്കുക, ഒരു പട്ടണം സ്വന്തം പേരിൽ, ഒരു പട്ടണം അറിയപ്പെടുക, ന്യൂയോർക്ക് എന്നൊരു പട്ടണം, ഒരു ഒരാള് ആണ് ആളിന്റെ പേരിൽ അറിയപ്പെട്ടാൽ എത്ര വലിയൊരു മഹത്വമാണ്. അപ്പൊ അന്ന് ഈ ദൈവത്തോടൊപ്പം നടന്ന പാവപ്പെട്ട ഹാനോക്ക് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ലോകമറിയുന്ന വേറൊരു ഹാനോക്ക് ഉണ്ടായിരുന്നു. ആ ഹാനോക്കിനെ കണ്ടിട്ടേടാ, ആ ഹാനോക്കിന് ഈ നിലയിലൊക്കെ സ്വന്തം പേര് പട്ടണമൊക്കെ ഉണ്ട്, ഞാൻ ഇത്രയും നാള് ദൈവത്തോടുകൂടെ നടന്നു, എന്നെ ആരും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ദൈവഭക്തനായ ഹാനോക്ക് നിരാശപ്പെട്ടോ? അവൻ നിരാശപ്പെട്ടില്ല. നിരാശപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. സഹോദര സഹോദരി, നീ ഞാനും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ജനമറിയുന്നതും അംഗീകരിക്കുന്നതുമായ ആളുകൾ വേറെയായിരിക്കും. നീ അവരെ നോക്കി അസൂയപ്പെടുകയും ആ നിന്നെ കുറിച്ച് തന്നെ ഒരു ചെറിയ ചിന്തയിൽ ഇരിക്കുകയോ ഒന്നും വേണ്ട, നിന്നെ കുറിച്ച് തന്നെ ഒരു ആ നിലയില് പരിമിതമായ ഒരു ചിന്തയിൽ ഇരിക്കുകയോ വേണ്ട. ഇന്ന് ലോകം എന്നെ അറിയുന്നില്ലെങ്കിലും ദൈവവചനത്തിൽ ഓ ഇന്ന എന്റെ മകൻ എന്റെ മകൾ ദൈവത്തോടുകൂടെ നടന്നു എന്ന് രേഖപ്പെടുത്തും. പ്രൊവൈഡർ നീ ഞാനും ആ നുഖത്തിന് കീഴിലായിരുന്നാൽ, ആ കർത്താവിന്റെ നടപ്പിന്റെ താളത്തിനൊപ്പം നമ്മുടെ ചുവടുകളെയും വെച്ചാൽ നമുക്ക് ആ നിലയിൽ നമ്മളെ കുറിച്ച് വിളിക്കും. ഹാനോക്ക് ഉള്ള കാലത്ത് അത് ഈ കയീന്റെ മകന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് പുറം ലോകത്തുള്ള ആളാണല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ ഹാനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വേറെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വചനം, അവനെ ഏനോശ് എന്ന പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഏനോശ് എന്നൊരാളെ ഹാനോക്കിന്റെ കാലഘട്ടത്തിൽ വേറൊരാളെ നമ്മൾ കാണുന്നു. ആ ആളിന്റെ പ്രത്യേകത എന്താ? യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയ ഒരുവൻ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളില് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ഡേറ്റ്സ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്, അതായത് ദൈവത്തിന്റെ പേരിലൊരു വർഷിപ്പ്, ദൈവത്തിന്റെ നാമത്തിലുള്ള ആരാധന എന്നല്ല അവിടെ പറയുന്നത്. യൂസിംഗ് ലോർഡ്സ് നെയിം, ദൈവത്തിന്റെ പേരെടുത്തോണ്ട് ഒരു ആരാധന തുടങ്ങിയ ഒരാള്, ഏനോസ്, അങ്ങനെ ഒരുവനും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൃത്യമായ ദൈവത്തിന്റെ പേരൊക്കെയാണ്, പക്ഷേ ഒരു വ്യാജാരാധനക്കാരൻ, ഒരു ബാബിലോന്യൻ, ബാബിലോൺ മതത്തിന്റെ ഒരുവൻ, ആ നിലയിൽ ഒരുവന് ഏനോസ്. ഒരുപക്ഷെ നമുക്ക് ആ നിലയിൽ ചിന്തിക്കാം. ഹാനോക്ക്, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ഹാനോക്ക് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നോക്കിയിരുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓ, കയ്യന്റെ മകൻ ഹാനോക്ക് ലോകമറിയുന്ന ആൾ, ഇതാ ഞാന് യഥാർത്ഥ ദൈവഭക്തി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പേരിലുള്ള ആരാധന തുടങ്ങി എന്നൊക്കെ ലോകം മുദ്ര കൊത്തി ഏനോശിനെ ബഹുമാനിക്കുന്നു. ഇതൊക്കെ കണ്ട് നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഹാനോക്ക് അങ്ങനെ നിരാശപ്പെട്ടില്ല, അവൻ ദൈവത്തോടുകൂടെ നടന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. സഹോദര സഹോദരി, നീ ഞാനും ഈ മുഖത്തിന് കീഴിലായിരുന്നാൽ നമ്മളെക്കുറിച്ച് ദൈവവചനം ഒടുവിൽ അത് രേഖപ്പെടുത്തും. കർത്താവിന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തും. നോഹയുടെ കാര്യം അങ്ങനെയായിരുന്നു. നോഹയെക്കുറിച്ച് നമ്മൾ വായിച്ചതെന്താ? നോഹ ദൈവത്തോടുകൂടെ നടന്നു. 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറഞ്ഞ രണ്ടു പേർ പഴയ നിയമ കാലഘട്ടത്തിലുള്ള ഈ നോഹയെക്കുറിച്ചോ? നോഹ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നൊരു ഒരു ആ നിലയില് ഒരു ഒപ്പീനിയൻ പോൾ എടുത്താൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മടയനായ മനുഷ്യൻ ആര് എന്നതിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ പോൾ എടുത്തായിരുന്നെങ്കിൽ അതിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആർക്കായിരിക്കും? നോഹയ്ക്കായിരിക്കും. ഇവിടെ നോക്കണ, ഒരു പ്രായമായ മനുഷ്യൻ ഇതേവരെ മഴ പെയ്യുന്നത് അവർ കണ്ടിട്ടില്ല. മഴ പെയ്ത് വെള്ളം ഉണ്ടാകുമെന്നും വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ഇവരെല്ലാരും നശിക്കുമെന്നും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പെട്ടകം പണിയണമെന്നും ഒക്കെ പറഞ്ഞ് ഒരാൾ രാവിലെ മുതൽ തടി അറക്കുകയും പെട്ടകം പണിയുകയും ചെയ്യുക. ആളുകൾ വിചാരിച്ചു എന്തോ ഈ നോഹയുടെ തലയിൽ എന്തോ ഒരു നട്ട് ലൂസായി പോയിട്ടുണ്ട്, ഒരു നട്ടായിരിക്കില്ല പല നട്ടുകളും ലൂസായി പോയിട്ടുണ്ടെന്നാണ് ആളുകൾ കരുതിയത്. ഏറ്റവും മടയനായ മനുഷ്യനെ ആളുകൾ തെരഞ്ഞെടുത്താൽ അത് നോഹയായിരുന്നു. പക്ഷേ നോഹയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രിയമുള്ളവര്, നമ്മൾ ഈ കർത്താവിനോടൊപ്പം നടക്കുന്ന ഈ വഴിയെക്കുറിച്ച്, ആ തുക പേറ്റുകൊണ്ട് നടക്കുന്നതിനെ ആളുകളോ ഈ ക്രിസ്തീയ ലോകമോ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് നീ ഞാനും വിചാരിച്ചു പോകില്ല. നമ്മുടെയൊക്കെ വിചാരം, നമ്മുടെ വിചാരം, ഓ നമ്മളിങ്ങനെയൊക്കെ പോയി ഒടുവില് എല്ലാവരും കൂടെ ഓ ദൈവം ഈ ഒരു വലിയ ദൈവപ്രത്യം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമുക്ക് പ്രശംസാപത്രം തരികയും നമുക്ക് ആ നിലയിൽ പൊന്നാടെ അണിയിക്കുകയും ചെയ്യുമെന്നൊക്കെയാ ചിലരുടെ തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. നമ്മളൊരു സാധാരണ ജീവിതം നയിച്ച ആളുകളുടെ മുമ്പാകെ അവരുടെ കണ്ണിന് ഒന്നുമല്ലാതെ നമ്മളുടെ ജീവിതവും കഴിഞ്ഞു പോകും. മറ്റേത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴോ, നമ്മൾ ഈ ആത്മീയ ജീവിതത്തിൽ നിന്നൊക്കെ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മള് ആളുകളുടെ ആ ഒരു പ്രശംസാപത്രത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതെന്ന് വരും. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര സഹോദരി, ഈ ലോകം നിന്നെ പ്രശംസിച്ചില്ലെന്ന് വരും, ഈ ക്രിസ്തീയ കോളം പോലും നിന്നെ കുറ്റപ്പെടുത്തിയെന്ന് വരും. എന്നാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. എന്നെയും നിന്നെയും കുറിച്ചും ഈ കാലഘട്ടത്തിൽ ആ നിലയിൽ നടക്കാനായിട്ട് ദൈവം വിളിച്ചിരിക്കുന്നു. എങ്ങനെ നമുക്കത് കഴിയും? ഈ മുഖത്തിന് കീഴിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ. മറുവശത്ത് കർത്താവ് നിൽക്കുന്നു, നമ്മൾ അതിന്റെ ഇങ്ങേ അറ്റം ചുമന്നുകൊണ്ട് കർത്താവിനോടൊപ്പം ചുവട് വയ്ക്കാൻ പഠിച്ചാൽ, ആ താഴ്മയും സൗമ്യതയും നമ്മൾ പഠിച്ചാൽ നമുക്കും കർത്താവിനോടൊപ്പം നടക്കാനായിട്ട് കഴിയും. കഴിയും. അത് പഠിക്കാനായിട്ടുള്ള ഒരു സ്നേഹപൂർവമായ ക്ഷണമാണിത്. ഈ ക്ഷണത്തിലേക്ക് വരിക. ഇതിനെ ഇങ്ങനെ ഈ മുഖത്തിന് കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിന്നീട് ഓ കലത്തേക്ക് കൈവച്ച ശേഷം ഇത് വിട്ടുപോയാൽ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന ദൈവവചനം വളരെ കാർക്കശ്യത്തോടെ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് കേട്ട വചനങ്ങളുടെ മുമ്പാകെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, കർത്താവേ, എന്റെ ജീവിതം, ദൈവമേ, ഞാൻ ഇതുപോലൊരു ക്ഷണം കേട്ട് സ്വീകരിച്ച് മുന്നോട്ട് വന്നവനാണല്ലോ, പക്ഷെ ഈ ഈ നാള് കഴിയും തോറും മൃദുവും ലഘുവുമാകേണ്ട ഈ മുഖം എന്നെ സംബന്ധിച്ച് ഭാരമുള്ളതായി തീരുകയാണോ കർത്താവേ? അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്കല്ല കുഴപ്പം, കുഴപ്പം എന്റേതാണ്, എന്റേതാണ്, എന്റേതാണ് തകരാറ്. അത് കണ്ടെത്തി കർത്താവിനോടൊപ്പം, ഓ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് കർത്താവിനോടൊപ്പം ചുവട് വെച്ച് ആ നിലയിൽ ജീവിക്കാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് നമ്മളുടെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരാം. നമുക്ക് അല്ലാതെ ഇത് വിട്ടുപോയാൽ നമുക്ക് വേറൊരു രക്ഷയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ദൈവവചനം വളരെ കർക്കശമാണ്. നമ്മുടെ പിന്നിൽ ആ വാതിലുകൾ അടയും. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല എന്ന് വളരെ കൃത്യതയോടെ അത് രേഖപ്പെടുത്തും. നമുക്ക് ആർക്കും ഒരാൾക്ക് പോലും അത് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് ഈ മുഖത്തിന് കീഴിൽ സന്തോഷത്തോടെ അത് നമ്മുടെ ആ കഴുത്ത് ചായച്ചു കൊടുക്കാം. പേടിക്കല്ലേ സഹോദരി, പേടിക്കല്ലേ. മറുവശത്ത് നിൽക്കുന്നത് വേറൊരാളല്ല, നിന്നെ അറിയുന്നവൻ, നിന്റെ സ്വഭാവം അറിയുന്നവൻ, നിന്റെ പ്രകൃതി അറിയുന്നവനായ കർത്താവ് തന്നെയാണ്. നിനക്ക് വേഗത കുറവാണോ, കർത്താവ് ഒരു ഒരളവ് വരെ നിന്റെ വേഗത്തിനൊപ്പം കർത്താവ് ചുവടുവെക്കും. നിന്റെ പ്രകൃതി അറിയാം. ആ കർത്താവിനോടൊപ്പമുള്ള നടപ്പ് എത്ര അനുഗ്രഹീതമായ നടപ്പാണ്. ആ നടപ്പ് വിട്ടിട്ട്, ആ കലപ്പ വിട്ടിട്ട് നീ പൊയ്ക്കളയല്ലേ, പൊയ്ക്കളയല്ലേ. കർത്താവ് പറഞ്ഞതുപോലെ അങ്ങനെ പോയാൽ ദൈവരാജ്യത്തിന് നീ ഞാനും കൊള്ളാത്തവനായി തീരും. നമുക്കത് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് വളരെ വിനയത്തോടെ, വളരെ എളിമയോടെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഹൃദയത്തിൽ നിന്ന് പറയാം, കർത്താവേ, ഞാൻ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ ഇത് വിട്ടുകളയുകയില്ല, വിട്ടുകളയുകയില്ല. ഇത് ഭാരം ഭാരമായിട്ട് എനിക്ക് തോന്നുന്നതിന്റെ കാര്യം എന്റെ സ്വയേച്ഛയുടെ ഭാരമാണ്. അത് ഞാൻ വിട്ടുകളയും കർത്താവേ. ഞാൻ താഴ്മയും സൗമ്യതയും നിന്നിൽ നിന്ന് പഠിക്കും കർത്താവേ. ഞാൻ അതിനായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാമോ? എങ്ങനെയുണ്ടെങ്കിൽ ദൈവം നമ്മെ നടത്തും. കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ധൈര്യത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടരാം. ദൈവം നമ്മെ സഹായിക്കും.